السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. أما بعد، سهودر الله، سورة الزخرف تفسيرنا نمر البرجوين في سورة له 80 വരെയുള്ള ആയത്തുകളാണ് ഇതുവരെ നമ്മൾ വിശദീകരിച്ചത്. 80-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അം യഹ്സബൂന അന്ന ലാ നസ്മഉ സിർറഹും വനജ്വാഹും ബല വറുസുലുന ലദൈഹിം യക്തുബൂൻ. അം യഹ്സബൂൻ, അതല്ല അവർ വിചാരിക്കുകയാണോ, അന്ന ലാ നസ്മഉ, നാം കേൾക്കുകയില്ല എന്ന്, സിർറഹും അവരുടെ രഹസ്യങ്ങൾ, അവരുടെ രഹസ്യവും, വ നജ്വാഹും അവരുടെ സ്വകാര്യ സംഭാഷണവും, ഇത് നാം കേൾക്കുകയില്ല എന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത്. ബല, അല്ല, അങ്ങനെയല്ല കാര്യം, മറിച്ച് അല്ലാഹു കേൾക്കുന്നുണ്ട്. അതുകൂടാതെ വറുസുലുന, നമ്മുടെ ദൂതന്മാർ, നമ്മുടെ ദൂതന്മാർ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശം മലക്കുകളാണ്. ലദൈഹിം, അവരുടെ അരികിൽ, യക്തുബൂൻ, രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരിൽ നിന്നും മലക്കുകളിൽ നിന്നും ദൂതന്മാരെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അല്ലാഹു യസ്തഫി മിനൽ മലായികത്തി റുസുലൻ വമിനൽ നാസ്. അല്ലാഹു യസ്തഫി, അല്ലാഹു തെരഞ്ഞെടുക്കുന്നു, മിനൽ മലായികത്തി റുസുലൻ, മലക്കുകളിൽ നിന്ന് ദൂതന്മാരെ തെരഞ്ഞെടുക്കുന്നു, ഒമിനന്നാസ്, ജനങ്ങളിൽ നിന്നും. അള്ളാഹുവിനും അവൻ്റെ അമ്പിയാവിനും ഇടയിലുള്ള റസൂൽ, ദൂതൻ, മലക്കാണ്. അള്ളാഹുവിനും മനുഷ്യർക്കും ജിന്നുകൾക്കും ഇടയിലുള്ള ദൂതന്മാരുണ്ട്. അവർ മനുഷ്യരിലെ റസൂലുകളാണ്. അള്ളാഹുവിൻ്റെ സന്ദേശം, അവൻ്റെ വഹി, അവൻ്റെ ദീൻ, അത് പടപ്പുകൾക്ക് എത്തിക്കാനുള്ള റസൂലുകൾ. റസൂലുകളുടെ, അവരുടെ അള്ളാഹുവിനും പടപ്പുകൾക്കുമിടയിലുള്ള, അവരുടെ മധ്യത്തിലുള്ള മാധ്യസ്ഥ്യം എന്ന് പറയുന്നത് രണ്ടു രൂപത്തിലാണ്. ഒന്ന്, വിശ്വസിച്ചാൽ അങ്ങനെ ഒന്നുണ്ടെന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. മറ്റൊന്ന്, ഇല്ലെന്ന് പറഞ്ഞാൽ അത് കുഫറാണ്. അതെന്താണ്? റസൂലുകൾ, അള്ളാഹുവിന്റെ റസൂലുകൾ റബ്ബിന്റെ ദീൻ നമുക്ക് എത്തിച്ചു തരാനുള്ള മധ്യവർത്തികളാണ്, നമുക്കും റബ്ബിനും ഇടയിലുള്ള മധ്യവർത്തികളാണ് എന്നൊരുവൻ വിശ്വസിക്കുക നിർബന്ധമാണ്. അത് നിഷേധിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. വേറൊരു കാര്യം എന്താണ്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ഈ റസൂലുകൾ മധ്യസ്ഥരാണ്. അവരെ ഇബാദത്ത് ചെയ്യുക, എന്നിട്ട് ആ ഇബാദത്ത്, അവരോടുള്ള ദുആ അവർ അള്ളാഹുവിന് എത്തിച്ചു കൊടുക്കും. ഈ രൂപത്തിൽ മധ്യസ്ഥരാണ് എന്ന് റസൂലുകളെക്കുറിച്ചോ ഏതെങ്കിലും പടപ്പുകളെക്കുറിച്ചോ വിശ്വസിച്ചാൽ അത് കുഫറാണ്. നോക്കൂ നിങ്ങൾ, നബിമാർ വസായത്താണ്, അവർ റബ്ബിനും അവന്റെ സൃഷ്ടികൾക്കും ഇടയിലുള്ള മധ്യസ്ഥരാണ് എന്ന വിശ്വാസം, അതിന്റെ ഒരു ഇനം നിഷേധിച്ചാൽ അത് കുഫറാണ്. മറ്റൊരിനം അതുണ്ടെന്ന് പറഞ്ഞാൽ കുഫറാണ്. ഇസ്ലാം എന്ന് പുറത്തു പോകും. ഏതാണത്? അള്ളാഹുവിൽ നിന്നുള്ള റിസാലത്ത്, റബ്ബിന്റെ സന്ദേശം മനുഷ്യർക്ക് മനസ്സിലാകാൻ നബിമാർ വഴിക്കല്ലാതെ അള്ളാഹുവിന്റെ ദീൻ എന്താണെന്ന് മനസ്സിലാക്കുക സാധ്യമല്ല. അതേസമയം അള്ളാഹുവിനോട് തേടാൻ, റബ്ബിനോട് ദുആ ചെയ്യാൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനുള്ള മാധ്യസ്ഥരാണ്, അതിനിടയിലുള്ളവരാണ് റസൂലുകളെന്ന് വിശ്വസിച്ചാൽ അവരോട് തേടുക, അവർ അള്ളാഹുവിനോട് കാര്യം പറയുക, അത് കുഫറാണ്. അതായിരുന്നു മുശ്രിക്കുകൾക്ക് സംഭവിച്ച കുഫർ. ഇവർ അള്ളാഹുവിങ്കിൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ് എന്നാണ് അവർ പറഞ്ഞത്. ഈ ആയത്തിൽ അള്ളാഹുവിന്റെ മലക്കുകളിലെ റസൂലുകളെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ റസൂലുകൾ അവരുടെ അരികിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സൂറത്തു ഖാഫിൽ അള്ളാഹു പറഞ്ഞു, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മാ യൽഫിദു മിൻ ഖൗലിൻ, മനുഷ്യൻ ഒരു വാക്കുപോലും ഉച്ചരിക്കുന്നില്ല, ഇല്ലാ ലദൈഹി, അവന്റെ അരികിലുണ്ടായിട്ടല്ലാതെ, റഖീബുൻ, തയ്യാറായി നിൽക്കുന്ന, റഖീബുൻ, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, അതീദുൻ, തയ്യാറായി നിൽക്കുന്ന മലക്കുണ്ടായിട്ടല്ലാതെ. ആ രണ്ട് മലക്കിന്റെയും വിശേഷണമാണെന്ത്? അതിൽ ഓരോ മലക്കും റഖീബും അതീദുമാണ് എന്ന്. അതല്ലാതെ അത് രണ്ട് മലക്കുകളുടെ പേരുകളായി ഖുർആനിലും ഹദീസിലും കാണുക സാധ്യമല്ല. മറിച്ച് ആ രണ്ട് മലക്കുകളുടെയും വിശേഷണങ്ങളാണെന്ത്? ആ രണ്ട് മലക്കുകളും റഖീബുമാണ്, അതീദുമാണ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, എഴുതാൻ തയ്യാറായി നിൽക്കുന്നു. ഒരു വാക്ക് പറഞ്ഞോ അത് മക്തൂമാണ്, അത് രേഖപ്പെടുത്തപ്പെടുന്നു. അതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻഫിത്താറിൽ പറഞ്ഞത് കാണാൻ, കിറാമൻ കാതിബീൻ, അവരുടെ അരികിൽ നമ്മുടെ റസൂലുകളുണ്ട്. കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണവർ. ഇത് മനുഷ്യരുടെ കൂടെ ഉണ്ട്, അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവരോട് മനുഷ്യന് ലജ്ജ വേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വതആല കാണുമെന്ന ലജ്ജ അള്ളാഹുവിനോട് ഉണ്ടാകണം. അതുപോലെ മലായിക്കത്തിനോട് ഒരു മനുഷ്യന് ലജ്ജ ഉണ്ടാകണം. മാന്യന്മാരായ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കെ എങ്ങനെയാണ് ഒരാൾ ഒരു വൃത്തികേട് പറയുക, ചെയ്യുക? എങ്കിൽ അള്ളാഹുവിന്റെ മലായിക്ക അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ, അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, ഖുൽ ഇൻ കാന ലിർറഹ്മാനി വലദുൻ, ഖുൽ ഇൻ കാന ലിർറഹ്മാനി വലദുൻ ഫഅന അവ്വലുൽ ആബിദീൻ. ഖുൽ, പറയു നബിയെ, ഇൻ കാന, ഉണ്ടായിരുന്നുവെങ്കിൽ, ലിർറഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന് ഉണ്ടായിരുന്നുവെങ്കിൽ, വലദുൻ, ഒരു സന്താനം ഉണ്ടായിരുന്നുവെങ്കിൽ, ഫഅന, ഞാൻ, അവ്വലുൽ ആബിദീൻ, ആരാധിക്കുന്നവരിൽ ഒന്നാമനായനെ എന്ന് പറഞ്ഞാൽ ആ സന്താനത്തെ, ആ സന്താനത്തെ. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഇല്ലാത്ത കാര്യമാണ്. ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ വലദിനെ, റബ്ബിന്റെ സന്താനത്തെ ആരാധിക്കുന്നവരിൽ ഒന്നാമനായനെ, കാരണം എനിക്ക് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ യാതൊരു അഹങ്കാരവുമില്ല. മാം ബിൻ കഫീർ റഹിമഹുള്ള അദ്ദേഹം പറയുന്നു, ലൗ ഫുരിദ ഹാദ, ഇത് സങ്കൽപ്പിച്ചാൽ, ഇതുണ്ടായി എന്ന് സങ്കല്പിച്ചാൽ, അബത്തുഹു അല ദാലിക്, ഞാൻ ഇബാദത്ത് ചെയ്യുമായിരുന്നു. ആ റബ്ബിന്റെ സന്താനത്തെ അതുപോലെ സന്താനമുണ്ട് എന്നിരിക്കുക റബ്ബിനെ, ലിഅന്നി അബ്ദു മിൻ അബീദി, കാരണം ഞാൻ അള്ളാഹുവിന്റെ അടിമകളിൽ ഒരു അടിമയാണ്. മുത്തീഉൻ ലിജമീഇ മാ യഅ്മുറുനി ബിഹ്, അവൻ എന്നോട് കൽപ്പിക്കുന്നതെല്ലാം അനുസരിക്കുന്നവനാണ്. ലൈസ ഇൻദി ഇസ്തിക്ബാറുൻ വല ഇബാഉൻ അൻ ഇബാദതിഹി, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു അഹങ്കാരവും ഒരു വിസമ്മതവുമില്ല. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഒരിക്കലുമില്ല, ഒരിക്കലും ഇല്ലാത്ത കാര്യമാണ്. ഫല ഉഫൂരു ബഹാദാലക്കാന ഹാദ, അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇങ്ങനെയാകുമായിരുന്നു. വലാക്കിൻ, പക്ഷെ, ഹാദ മുംതനഉൻ ഫി ഹഖ്, അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇത് അസംഭവ്യമാണ്. ഏതുപോലെയാണിത്? ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് സൂറത്തു ജുമറിൽ, ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ, ഒരു സന്താനത്തെ സ്വീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലസ്തഫ മിമ്മാ യഖ്ലുഖു മാ യശാ, അവൻ സൃഷ്ടിക്കുന്നതിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നതിനെ അവൻ തെരഞ്ഞെടുത്തേനെ അതിനുവേണ്ടി. സുബ്ഹാനഹു വല്ലാഹുൽ വാഹിദുൽ ഖഹാർ, സുബ്ഹാന, അള്ളാഹു എത്രയോ പരിശുദ്ധനാണ്, അവന് സന്താനമില്ല, കാരണം സന്താനം വലതു വാലിദിന്റെ ശബീഹായിരിക്കും, സന്താനം പിതാവിനെ പോലെ ആയിരിക്കും, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല. മാത്രമല്ല വാലിദ് വലതിന് മൊഹ്താജായിരിക്കും, സന്താനത്തെ കൊണ്ട് പിതാവിന് ആവശ്യമുണ്ടാകും. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന് ഇതൊരിക്കലും ഉണ്ടാവുകയില്ല. അവൻ സമദ്, അവൻ എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാണ്. അവൻ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, ഇങ്ങനെ പറയാൻ, റബ്ബിന് സന്താനമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇബാദത്ത് ചെയ്യുന്നവരിൽ ഒന്നാമനായേനെ, അതില്ല, അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നവരിലും ഒന്നാമൻ ഞാനാണ്, അതില്ല, ഒരിക്കലുമില്ല, അതുകൊണ്ട് അതിനെ നിഷേധിക്കുന്നവരിൽ ഒന്നാമൻ ഞാനാണ്. ഖുൽ ഇൻ കാന റഹ്മാനി വലദുൻ ഫാന അവ്വലുൽ ആബിദീൻ. നോക്കൂ, അത് പറഞ്ഞ ഉടനെ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നത്, സുബ്ഹാന റബ്ബിസ് സമാവാതി വൽ അർദ് റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. സുബ്ഹാന, അള്ളാഹു എത്ര പരിശുദ്ധന, എങ്ങനെയുള്ളവനാണവൻ, റബ്ബിസ് സമാവാതി, ആകാശങ്ങളുടെ റബ്ബാണവൻ, വൽ അർദി, ഭൂമിയുടെ റബ്ബാണവൻ, റബ്ബിൽ അർശ്, അർശിന്റെ റബ്ബാണവൻ, അമ്മാ യസിഫൂൻ, അവർ അവനെ കുറിച്ച് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്നെല്ലാം അവൻ എത്രയോ പരിശുദ്ധനാണ്. അള്ളാഹുവാണ് ആകാശങ്ങളുടെ റബ്ബ്, അവനാണ് ഭൂമിയുടെ റബ്ബ്, അവനാണ് അർശിന്റെ റബ്ബ്, അവയെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും അവയുടെ ഉടമസ്ഥനും അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. അർശ് എന്നത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ സൃഷ്ടിയാണ്. ആകാശങ്ങളും ഭൂമിയുമെല്ലാം അർശിനെ തട്ടിച്ചു നോക്കിയാൽ വളരെ ചെറുതാണ്. അർശ് എന്നത് എല്ലാത്തിനേക്കാളും വലിയ സൃഷ്ടിയാണ്. അതുപോലെ സൃഷ്ടികളുടെ, ആകാശങ്ങളുടെ മുഴുവൻ, അതിന്റെ എല്ലാം മേൽക്കൂരയാണ് യഥാർത്ഥത്തിൽ അർശെന്ന് പറയുന്നത്. അതിന്റെ എല്ലാം മുകളിലാണ് അർശുള്ളത്. അതിന്റെ റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. ഫദർഹും, അള്ളാഹു പറയുന്നു, ഫദർഹും യഖൂദു വയൽഅബു ഹത്താ യുലാഖു യൗമഹുമുല്ലദി യുഅദൂൻ. ഫദർഹും, ഓ നബി, അതുകൊണ്ട് അവരെ വിട്ടേക്കൂ. യഹൂദു, അവർ മുഴുകട്ടെ. വയലാബു, അവർ കളിക്കട്ടെ, വിനോദത്തിൽ ഏർപ്പെടട്ടെ. ഹത്തായുലാക്കു, അവർ കണ്ടുമുട്ടുന്നതുവരെ. യൗമഹും, അവരുടെ ദിവസം എങ്ങനെയുള്ളതാണ് ആ ദിവസം, അല്ലദി യു അദൂൻ, അവർക്ക് താക്കീത് നൽകപ്പെടുന്ന, വാഗ്ദാനം നൽകപ്പെട്ടിട്ടുള്ള ദിവസമാണത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ വിട്ടേക്കാൻ പറയുന്നു. ഫദറുഹും യഹൂദു, അവരെ വിട്ടേക്കൂ. യഹൂദു, അവർ മുഴുകട്ടെ. എന്തിനാണ് അവർ മുഴുകുക? ഫി ജഹലിഹിം വദലാലിഹിം. ഇമാം ബിൻ കസീർ പറയുന്നു, അവരുടെ വിവരക്കേടിലും വദലാലിഹിം, അവരുടെ വഴികേടിലും. അതാണ് യഥാർത്ഥത്തിൽ അവരുടെ പക്കലുള്ള വിജ്ഞാനം. അവരുടെ അറിവെന്നത് നബിമാർ കൊണ്ടുവന്നതിന് വിരുദ്ധമായ വിജ്ഞാനമാണ്. അതിലവർ മുഴുകട്ടെ. വയലാബു, അവർ കളിയിലേർപ്പെടട്ടെ. അതാണ് അവരുടെ അമൽ. നോക്കൂ നിങ്ങൾ, അവരുടെ ഇൽമിൽ യഹൂദു, മുഴുകട്ടെ അവർ. അവരുടെ പ്രവർത്തനം എന്തായിരിക്കും? ലൈബായിരിക്കും. അള്ളാഹുലും പരലോകത്തിലും അവന്റെ റസൂലുകളിലും വിശ്വസിക്കാത്തവന്റെ അമൽ അത് കളിതമാശയും വിനോദങ്ങളും അർത്ഥമില്ലാത്തതും മാത്രമായിരിക്കും. കാരണം അവന്റെ ജീവിതത്തിനൊരു അർത്ഥമില്ല. ഈ ദുനിയാവ് വാത്തിലാണെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. എന്നാൽ മുഅ്മിൻ വിശ്വസിക്കുന്നത് ഇത് ഹഖാണ്, അള്ളാഹു ഒരു യാഥാർത്ഥ്യത്തിനു വേണ്ടി പഠിച്ചതാണ്. ഇതിന്റെ പിന്നിൽ ഗൗരവകരമായ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് മുഅ്മിനിന്റെ ജീവിതവും ഗൗരവം നിറഞ്ഞതായിരിക്കും. എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന് ഗൗരവകരമായ ലക്ഷ്യമുണ്ട്. കളിതമാശകൾ അവനെ അതിൽ നിന്ന് വഴിതെറ്റിക്കുകയില്ല. അവന്റെ ജീവിതത്തിലെ തമാശ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അനുസരിച്ച് അത് മിൽഹ്, ഭക്ഷണത്തിലെ മിൽഹ് പോലെ ആയിരിക്കും, ഭക്ഷണത്തിലെ ഉപ്പ് പോലെ ആയിരിക്കും. അത് മിതമായി, അതിന്റെ അളവിൽ മാത്രമേ പാടുള്ളൂ. അതിലേറിയാൽ ഭക്ഷണം കേടുവരും, തീരെ ഇല്ലാതായിപ്പോയാൽ രുചിയില്ലാതായിപ്പോവും. എന്നാൽ അള്ളാഹുലും പരലോകത്തിലും വിശ്വാസമില്ലാത്തവരുടെ, അവന്റെ നബിമാരെ നിഷേധിച്ചവരുടെ അമൽ മുഴുവൻ ഈ ലൈബായിരിക്കും. അത് മുഴുവൻ യഥാർത്ഥത്തിൽ കളിയും വിനോദവും മാത്രമായിരിക്കും. ഫദറുഹും യഹൂദു വയലാബു, അവർ കളിക്കട്ടെ. ഇമാം ബിൻ കസീർ പറയുന്നു, ഫി ദുനിയാഹും, അവരുടെ ഇഹലോകത്ത്. ഹത്തായുലാക്കു, അവർ കണ്ടുമുട്ടുന്നതുവരെ. യൗമഹുമുല്ലദി യുഅദൂൻ, അവർക്ക് താക്കീത് നൽകപ്പെട്ടിട്ടുള്ള നാൾ ഏതാണ് ആ നാൾ? അത് ഖിയാമത്ത് നാളാണ്. ആ ദിവസം എന്താണ് സംഭവിക്കുക? അന്നവരറിയും എവിടേക്കാണ് പോകാനുള്ളത്, എന്താണ് അവരുടെ സ്ഥിതി എത്തിച്ചേർന്നിട്ടുള്ളത്, എവിടെയാണ് എന്ന് അന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് അല്ലാഹുവിന്റെ ശക്തമായ താക്കീതാണ്. ഫദർഹും യഹൂദു വയലഅബു ഹത്താ യുലാഖു യൗമഹുമുല്ലദി യുഅദൂൻ. ആ ദിവസത്തിന്റെ പ്രത്യേകതയാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ജനങ്ങളുടെ കൺമുന്നിലെ മറ നീക്കപ്പെടുന്ന ദിവസമാണത്. അവരതുവരെ കാണാത്തത് കാണുകയാണ്, അള്ളാഹുവിന്റെ മലായിക്കത്തിനെ അവർ കാണുകയാണ്. ഈ കണ്ടതൊന്നുമല്ല യാഥാർത്ഥ്യം എന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കുകയാണ്. അന്നാകട്ടെ ആ ദിവസത്തിലെത്തിയാൽ ദുനിയാവ് വളരെ നിസാരമായി ഒരു ദിവസമോ അല്ലെങ്കിൽ അതിന്റെ അല്പഭാഗമോ മാത്രമേ ദുനിയാവിൽ കഴിഞ്ഞിട്ടുള്ളൂ എന്നവർക്ക് തോന്നുകയാണ്. അത്രയും നിസാരമാണ് ദുനിയാവെന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരെ ആ രൂപത്തിൽ വിട്ടേക്കാൻ അള്ളാഹു പറയുന്നു. അടുത്തായത് വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹും വഫിൽ അർദി ഇലാഹ് വഹുവൽ ഹകീമുൽ അലീം. വഹുവ അവൻ അള്ളാഹു അല്ലദീ ഏതൊരുവനാണോ ഫിസ്സമാഇ ഇലാഹ് സമാഇൽ ഇലാഹ് ആയിട്ടുള്ളവൻ, സമാഇൽ ഇലാഹ് അവനാണ്, മുകളിൽ ആകാശലോകത്തെ ഇലാഹ് അവനാണ്, ആകാശവാസികൾ ഇബാദത്ത് ചെയ്യുന്നത് അവനെയാണ് എന്നർത്ഥം. വഫിൽ അർദി ഇലാഹ്, വഫിൽ അർദി ഇലാഹ് ഭൂമിയിലെ ഇലാഹ് അവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഭൂമിയിലുള്ളവർ ഇബാദത്ത് ചെയ്യുന്ന ഇലാഹ്, ഇബാദത്ത് ചെയ്യേണ്ട ഇലാഹ് അവനാണ്, അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? അള്ളാഹു അവന്റെ ദാത്തിനാൽ മുകളിലാണുള്ളത്, ഏഴാകാശങ്ങൾക്ക് മുകളിലാണുള്ളത്. വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹ് വഫിൽ അർദി ഇലാഹ് എന്ന് പറഞ്ഞാൽ ആകാശവാസികളുടെ ഇലാഹവനാണ്, ഭൂമിയിലെ നിവാസികളുടെ ഇലാഹ് അവനാണ്. വഹുവൽ ഹകീമുൽ അലീം, അവനാണ് ഹകീമും അലീമുമായിട്ടുള്ളവൻ. നബിൻ കസീർ പറഞ്ഞു നോക്കൂ, വഹുവല്ലദീ ഫിസ്സമാഇ ഇലാഹ് എന്ന് പറഞ്ഞാൽ ഹുവ ഇലാഹു മം ഫിസ്സമാ, മുകളിലുള്ളവരുടെ ഇലാഹ് അവനാണ്, മലായിക്കത്തിനെ പോലുള്ള പ്രപഞ്ചത്തിലെ മുഗൾ ഭാഗത്ത് ഉള്ളവരുടെ. വ ഇലാഹു മം ഫിൽ അർദ്, ഭൂമിയിലുള്ളവരുടെ ഇലാഹവനാണ്. യഅബുദുഹു അഹ്ലുഹ, അതിലുള്ള ആളുകൾ അവനെ ഇബാദത്ത് ചെയ്യുന്നു. വ കുല്ലുഹും ഖാദിഊന ലഹ് അദില്ലാഉ ബൈന യദൈ, അവരെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങേറ്റം താണുകേണിട്ടുള്ളവരാണ്. അവന്റെ മുന്നിൽ ഒരു ഉയർച്ചയുമില്ലാത്ത, മറിച്ച് അവന് കീഴിലുള്ള ആളുകൾ മാത്രമാണ്. കാരണം ഈ ദുനിയാവിൽ അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും അള്ളാഹുവിനെ നിഷേധിക്കുന്നവനും യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് കീഴിലാണ്. അവന്റെ ഹൃദയം സ്പന്ദിക്കുന്നത് അള്ളാഹു തീരുമാനിച്ചതനുസരിച്ചാണ്. എന്തിന് അവന്റെ നിഴൽ പോലും അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചതിനനുസരിച്ചാണ്. അത് വലുതാകുന്നതും അതിന്റെ നീളം കൂടുന്നതും കുറയുന്നതുമെല്ലാം. വഹുവൽ ഹകീമുൽ അലീം, അള്ളാഹുവാണ് ഹക്കീമും അലീമുമായിട്ടുള്ളവൻ. എന്താണ് ഹക്കീം എന്ന പേരിന്റെ അർത്ഥം? അതിൽ അള്ളാഹുവിന്റെ രണ്ട് സിഫത്തുകൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന് അള്ളാഹുവിന്റെ ഹിക്മ, മറ്റൊന്ന് അള്ളാഹുവിന്റെ ഹുക്മ്. ഹിക്മ എന്നാൽ അള്ളാഹുവിന്റെ യുക്തി. അള്ളാഹു ഏത് കാര്യം നിശ്ചയിച്ചിട്ടുണ്ടോ അതിന്റെ പിന്നിൽ റബ്ബിന്റെ യുക്തിയുണ്ട്, ലക്ഷ്യമുണ്ടവൻ. മറ്റൊന്ന് അള്ളാഹുവിന്റെ ഹുക്മ്, അള്ളാഹുവിന്റെ വിധി, അവന്റെ തീരുമാനം. തീരുമാനമെല്ലാം അവന്റെതാണ്. തീരുമാനം എന്നത് അള്ളാഹുവിന്റെ ഹുക്കും എന്നത് രണ്ടിനമാണ്. ഒന്ന് അൽഹുക്കുമു അൽ കൗനി, രണ്ട് അൽഹുക്കുമു ശറഈ. ഒന്ന് അവന്റെ പ്രാപഞ്ചികമായ വിധി, ദുനിയാവിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേ സംഭവിക്കുകയുള്ളു, അതിൽ ഖൈറും ഷറും എല്ലാം ഉൾപ്പെട്ടു. രണ്ടാമത്തേത് അൽഹുക്കുമു ശറഈ, അള്ളാഹുവിന്റെ മതപരമായ വിധി, മതമായി അവൻ അടിമകൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത് എന്തോ അത്, അത് മുഴുവൻ ഖൈറാണ്, അതിൽ ഖൈറല്ലാതെയില്ല, അത് മുഴുവൻ ഖൈറാണ്. എന്നാൽ ആ വിധി എല്ലാവരും സ്വീകരിക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല, മറിച്ച് ചിലരത് സ്വീകരിക്കും ചിലരത് തള്ളിക്കളയും. എന്നാൽ പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ വിധിക്ക് കീഴിൽ എല്ലാവരും ഉണ്ട്, അതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഈ രണ്ട് വിധിക്കു പിന്നിലും അള്ളാഹുവിന്റെ ഹിക്മത്തുണ്ട്, അള്ളാഹുവിന്റെ യുക്തിയുണ്ട്. ഏത് കാര്യം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അതൊന്നും വെറുതെയല്ല. ഒരില വീഴുന്നുണ്ടെങ്കിൽ അത് വെറുതെയല്ല. ഒരു കാര്യവും വെറുതെ അല്ല. അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഈ മഹത്തായ രണ്ട് സിഫത്തുകൾ, അവന്റെ അള്ളാഹുവിന്റെ ഹൈക്മത്തും അവന്റെ ഹുക്കുമും സൂചിപ്പിക്കുന്ന റബ്ബിന്റെ മഹത്തായ നാമമാണ് അൽ ഹക്കീം എന്ന പേര്. അൽ അലീം എന്നാൽ എല്ലാം അറിയുന്നവൻ, അള്ളാഹുവിന്റെ അതിവിശാലമായ അറിവിനെ സൂചിപ്പിക്കുന്ന പേരാണ് അൽ അലീം എന്ന റബ്ബിന്റെ പേര്. അവന്റെ ഇൽമ് എന്നത് ഏത് കാലത്തെയും ഉൾക്കൊള്ളുന്നതാണ്, കഴിഞ്ഞ കാലമാകട്ടെ, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാകട്ടെ, വരാനിരിക്കുന്നതാകട്ടെ, ഏത് സ്ഥലത്തെയും ഉൾക്കൊള്ളുന്നതാണ്. ربنا وسعت كل شيء رحمة وعلما മലക്കുകളുടെ ദുആയി ഖുർആനിൽ കാണാം. ربنا ഞങ്ങളുടെ റബ്ബ്, വസിഅത കുല്ല ഷൈഇ റഹ്മത വഇൽമ, സകല വസ്തുക്കളെയും ഇൽമും നിന്റെ അറിവും നിന്റെ റഹ്മത്തും കൊണ്ട് അതിനെയെല്ലാം ഉൾക്കൊണ്ടവനെ, അള്ളാഹുവിന്റെ ഇൽമും റഹ്മത്തും എത്താത്ത ഒരിടവുമില്ല, ഒരിടവുമില്ല. എവിടെയും എന്തും റബ്ബ് സുബ്ഹാനഹു വതആല അറിയുന്നു. ഒരു ഇരുണ്ട രാത്രിയിൽ ഭൂമിയിലെ ഒരു കറുത്ത പാറക്കല്ലിനടിയിലൂടെ ഇരച്ചിരച്ചു പോകുന്ന ഒരു കറുത്ത ഉറുമ്പിന്റെ കാലടിപ്പാടുകൾ പോലും അല്ലാഹു സുബ്ഹാനഹു വതആല അറിയുന്നു. യഅലമു ഖായിനത അൽഅയുൻ വമാ തുഖ്ഫി സുദൂർ, അല്ലാഹു അറിയുന്നു ഖായിനത അൽഅയുൻ, കണ്ണിന്റെ കട്ടുനോട്ടം, വമാ തുഖ്ഫി സുദൂർ, നെഞ്ചകങ്ങൾ ഒളിച്ചു വെച്ചത്. ഇമാം ഇബ്നു കസീർ റഹിമഹുള്ള ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, അല്ലാഹു ഖായിനതായ ഐനിനെ കാണുന്നു, ചതിക്കുന്ന കണ്ണിനെ എന്ന് പറഞ്ഞാൽ അത് ആരും അറിയാതെ നോക്കുകയാണ്. വഇൻ അബ്ദത അമാന, വളരെ മനോഹരമായ വാക്കാണത്. അത് അമാനത്ത് ആണ് പുറത്തേക്ക് കാണിക്കുന്നതെങ്കിലും വിശ്വാസ്യതയാണ് അത് ആളുകളെ മുന്നിൽ കാണിക്കുന്നത്. ഞാൻ അനാവശ്യമായത് നോക്കാത്ത ആളാണ് എന്ന രൂപത്തിലാണ് അവൻ ഇരിക്കുന്നത് എന്ന കാര്യമാണ് അവൻ ഭാവിക്കുന്നത്. എങ്കിലും അള്ളാഹു സുബ്ഹാനഹു വതആല ആരും കാണാതെ അവൻ നോക്കുന്നത്, അവന്റെ കണ്ണുകൾ ചെന്നെത്തുന്നത് റബ്ബ് സുബ്ഹാനഹു വതആല അറിയുന്നു. അവന്റെ അറിവിനെ കുറിച്ച് ചിന്തിച്ചാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മുകളിൽ നിന്ന് അള്ളാഹു മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലൊരു വാഇദ്, ഇതുപോലൊരു ജാജിർ ഇറക്കിയിട്ടില്ല, ഇതുപോലൊരു ഉപദേശം, ഇതുപോലെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം അള്ളാഹു വേറെ അവതരിപ്പിച്ചിട്ടില്ല. ഏത് കാര്യം? അള്ളാഹു അറിയുന്നു എന്ന കാര്യം പോലെ മനുഷ്യൻ ഭയപ്പെടേണ്ട ഒരു കാര്യം മറ്റെന്താണുള്ളത്? ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. പണ്ഡിതന്മാർ അതിന് ഒരു ഉദാഹരണം പറയാറുണ്ട്, പല മജ്‌ലിസുകൾ ആ ഉദാഹരണം നമ്മൾ പറയാറുണ്ട്. എങ്കിലും കേൾക്കാത്തവർക്ക് ഉപകാരപ്പെടട്ടെ, കേട്ടവർക്കും. ഒരു നാട്ടിൽ വളരെ ശക്തനായ, സുസജ്ജനായ, വലിയ കടുത്ത രൂപത്തിലുള്ള ശിക്ഷ നടപ്പാക്കുന്ന ഒരു ഭരണാധികാരിയുണ്ട് എന്ന് സങ്കല്പിക്കുക. അയാളുടെ ആളുകൾ, അയാൾക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവർ ഓരോ സ്ഥലത്തുമുണ്ട്. അയാളുടെ രാജ്യത്ത് അയാളുടെ കൽപ്പനക്കെതിരായതൊന്നും അനുവദിക്കുകയില്ല. എത്ര മര്യാദക്കാരായിട്ടും ആയിരിക്കും ജനങ്ങൾ ജീവിക്കുക. ഒരു വാക്ക് പറയുമ്പോൾ സൂക്ഷിക്കും, ഇത് അവിടത്തേക്ക് എത്തിക്കാൻ ആളുകളുണ്ടാകും, കടുത്ത ശിക്ഷ വന്നേക്കും. യാ സുബ്ഹാനല്ലാഹ്. പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഖുർആനിൽ ഏതാണ്ട് ഓരോ പേജ് മറിക്കുമ്പോഴും നിനക്ക് അള്ളാഹുവിനെ കുറിച്ച് കാണാം. അല്ലാമുൽ ഗുയൂബ് അല അലീം ആലിമുൽ ഗൈബ് വശഹാദ യഅലം, അള്ളാഹു അറിയുന്നു, അവൻ ഗൈബ് അദൃശ്യം അറിയുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്, അവൻ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അറിയുന്നവനാണ്, നിങ്ങളുടെ മനസ്സിലുള്ളത് അറിയുന്നവനാണ്. ഇങ്ങനെ ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ഇതാരാണ് പറയുന്നത്? സുബ്ഹാനല്ലാഹ്, അള്ളാഹുവാണ്. ലാ യുഅദ്ദിബു അദാബഹു അഹദ്, അവന്റെ ശിക്ഷ പോലെ ശിക്ഷിക്കാൻ ഒരാളുമില്ല. വലാ യൂസിഖു വസാഖഹു അഹദ്, അവൻ പിടിച്ചു ബന്ധിക്കുന്നത് പോലെ ബന്ധിക്കുന്ന മറ്റാരുമില്ല. അവന്റെ ശക്തി എത്രയാണ്? അവന്റെ കോപത്തിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആർക്കാണ് സാധിക്കുക? അറബ് അറിയുന്നു എന്നത്, അറബ് അറിയുന്നു എന്നത് കൽബുള്ള ഒരുവന്റെ കൽബ് പാറിപ്പോകാൻ മാത്രം കടുത്ത താക്കീതാണ്. ഹൃദയമുള്ള ഒരുവന്റെ ഹൃദയം നടുങ്ങുവാൻ മാത്രമുള്ള താക്കീതാണത്. പക്ഷേ ഒമാലി ജുറഹിൻ ബിമയ്യിത്തിൻ ഇലാമു എന്ന് ചില കവികൾ പറഞ്ഞിട്ടുള്ളതുപോലെ മയ്യിത്തിന് മുറിവ് വേദന ഉണ്ടാക്കുകയില്ല. ഹൃദയം ചത്തുപോയ ആളുകൾക്ക് അത് കേട്ടാൽ ഒന്നും തോന്നുകയില്ല. എന്നാൽ ജീവനുള്ള ഹൃദയങ്ങൾക്ക് അത് ഭയപ്പാടുണ്ടാക്കും. അള്ളാഹു അറിയുന്നുണ്ട് എന്ന് വഫഖാൻ അല്ലാഹു അയ്യാക്കും. അള്ളാഹു അറിയുന്നു എന്നതിനോടൊപ്പം അവൻ ഹക്കീമാണ്. അള്ളാഹു അറിയുന്നു എന്നതിനോടൊപ്പം അവൻ ഹക്കീമാണ്. നോക്കൂ, നിങ്ങൾ ചിലപ്പോൾ പല ആളുകളുണ്ടാവും, അവർക്ക് കാര്യങ്ങൾ അറിയാം, എന്നാൽ ഹിക്മത്ത് ഉണ്ടായിരിക്കുകയില്ല, അല്ലെങ്കിൽ അവർക്ക് ഹുക്കും ഉണ്ടായിരിക്കുകയില്ല. അറിയാം, പക്ഷെ തീരുമാനമൊന്നും അവരുടേതായിരിക്കില്ല. എല്ലാം അറിയാം, പക്ഷെ എന്ത് ചെയ്യാം, തീരുമാനിക്കാനുള്ള അവകാശമില്ലാതെ ഇങ്ങനെ കഴിയുന്നുണ്ടാവാം. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാം അറിയുന്നു എന്ന് മാത്രമല്ല, തീരുമാനം അവന്റേതാണ്. അവൻ തീരുമാനിച്ചതല്ലാതെ നടക്കുകയില്ല. വഹുൽ ഹകീമു അൽ അലീം. അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, വതബാറകല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ് وما بينهما وعنده علم الساعة وإليه ترجعون وتبارك تبارك എന്നവാക്ക് അല്ലാഹുവിനെ കുറിച്ച് മാത്രം പറയാകുന്ന വാക്കാണ്. തബാറക എന്ന് പറഞ്ഞാൽ ആദുമ ഖൈറു വകസുറ ഖൈറു എന്നിങ്ങനെയാണ് അതിന്റെ അർത്ഥം മുൻഗാമികൾ വിശദീകരിച്ചതായി കാണാൻ കഴിയുക. അവന്റെ ഖൈർ അത് ധാരാളമുണ്ട്, അവന്റെ നന്മകൾ അത് അതിവിശാലമാണ്. വതബാറക അങ്ങനെയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അല്ലദീ ലഹു എങ്ങനെയുള്ളവനാണ് അവൻ, ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മുൽക്ക്, അതിന്റെ അധികാരം അവന്റേതാണ്. തബാറക എന്ന് അല്ലാഹുവിനെ വിശേഷിപ്പിച്ചത് ഇതുകൊണ്ടുകൂടിയാണ്. കാരണം അധികാരം അവന്റേതാണ്, അവന്റേതുപോലെ മുൽക്ക് മറ്റാർക്കുമില്ല, അള്ളാഹുവിന്റെ പോലെ അധികാരം മറ്റാർക്കുമില്ല. ഈ ലോകത്ത് ആർക്ക് എന്ത് മിൽക്കുണ്ടോ, എന്ത് ഉടമസ്ഥതയുണ്ടോ, അതെല്ലാം റബ്ബ് സുബ്ഹാനഹു വതആല നൽകിയതാണ്. മാത്രമല്ല ആ മുൽക്കിന് മുൻപ് അത് ലഭിക്കുന്നതിന് മുൻപ് ഇല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. മനുഷ്യൻ ജനിക്കുമ്പോൾ അവന്റെ കയ്യിൽ യാതൊന്നുമില്ല, ഒന്നുമില്ലാതെയാണ് അവൻ ജനിക്കുന്നത്. എന്നു മാത്രമല്ല ഇത് ഒന്നുമില്ലാതെ അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന നാളവന് വരാനുണ്ട്, ദുനിയാവിൽ തന്നെ വരാൻ. എന്നു മാത്രമല്ല അവന്റെ മുൽക്ക് പല ന്യൂനതകൾ നിറഞ്ഞ മുൽക്കാണ്. അവൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടിയിലായിരിക്കും പലപ്പോഴും. അതുപോലെ കവർന്നെടുക്കാൻ ആളുകൾ ഉണ്ടാകും, അതിൽ പാളിച്ച നഷ്ടങ്ങൾ സംഭവിക്കും, അതില്ലാതായി പോയേക്കും. അള്ളാഹുവിന്റെ മുൽക്ക് ഇങ്ങനെയല്ല. ഏത് സിഫത്തുകളെ കുറിച്ചും നിങ്ങൾ ഇത് മനസ്സിലാക്കുക. അള്ളാഹുവിന്റെ അറിവ്, അള്ളാഹുവിന്റെ സമ, അള്ളാഹുവിന്റെ ബസർ, ഇതൊക്കെ പറയുമ്പോൾ പടപ്പുകളുടെ വിശേഷണങ്ങൾ നോക്കുക, അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ന്യൂനതയാണ്. അവരുടെ അറിവ് അത് അറിവില്ലാത്ത ഒരു കാലത്തിന് ശേഷം ഉണ്ടായ അറിവാണ്. അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാത്തികും ലാ തഅലമൂന ശൈഅ. അള്ളാഹു പറഞ്ഞില്ല അവൻ നിങ്ങളെ ഉമ്മമാരുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ലാ തഅലമൂന ശൈഅ, എന്തായിരുന്നു അപ്പോൾ നിങ്ങളുടെ സ്ഥിതി? ലാ തഅലമൂന ശൈഅ, ഒന്നും നിങ്ങൾക്കറിയില്ല. ഇനി നോക്കൂ, പ്രായം ചെന്നാൽ അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, എല്ലാം അറിഞ്ഞതിനു ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് പോകും. ദുനിയാവിലെ പല അറിവും അവൻ നേടിയിട്ടുണ്ട്. ഒരുപാട് രാജ്യങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ടാകാം, ഒരുപാട് ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാം. എന്നാൽ അവന്റെ വയസ്സങ്ങ് ആയുസ്സങ്ങ് നീണ്ടുപോയാൽ ചെറിയ കുട്ടികളെ പോലെ ആയിട്ടുണ്ടാകും. ആരും അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിഗണിക്കാത്ത അവസ്ഥ വരും. എന്തുണ്ടായാലും ഒരു മനുഷ്യന് അയാളുടെ ബുദ്ധിയിൽ, സംസാരത്തിൽ, ഓർമ്മയിൽ പാളിച്ചു വരുന്ന രൂപത്തിൽ വയസ്സ് നീണ്ടുപോയാൽ അത്തുമിത്തും എന്നൊക്കെ നമ്മൾ പറയുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തിപ്പോകും. കൂട്ടത്തിൽ പറയട്ടെ, ആ അവസ്ഥയിൽ എത്തിപ്പോകാതിരിക്കാൻ, ആ അവസ്ഥയിൽ എത്താതിരിക്കാൻ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യമാണ് ഖുർആനുമായുള്ള ബന്ധം. പരിശുദ്ധ ഖുർആൻ അത് പഠിക്കുകയും അതിൽ അവഗാഹം നേടുകയും ചെയ്യാൻ നീ ശ്രമിച്ചാൽ, നീ അതിന്റെ ആളായാൽ വയസ്സുകാലത്ത് ഈ അവസ്ഥയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ എത്തിക്കുകയില്ല എന്ന പൊതുവെയുള്ള സ്ഥിതിയാണ് ഈ പറയുന്നത്. മറിച്ച് ബുദ്ധി അള്ളാഹു സുബ്ഹാനഹു വതആല നിലനിർത്തിത്തരും. നിങ്ങൾ നോക്കൂ, പണ്ഡിതന്മാരെ, പ്രത്യേകിച്ച് ഖുർആൻ അതിൽ വലിയ വിജ്ഞാനമുള്ള ആളുകളെ, എഴുപതോ എൺപതോ ഒക്കെ വയസ്സുകളിൽ എത്തിയ സാധാരണക്കാരെയും വിജ്ഞാനമുള്ള ആഴമേറെ വിജ്ഞാനമുള്ള ആളുകളെയും ആ പ്രായത്തിലെത്തിയാൽ നിങ്ങൾ നോക്കുക, അവരുടെ ബുദ്ധി അത് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. അവരുടെ സംസാരത്തിൽ ചോദ്യങ്ങൾക്ക് അവർ നൽകുന്ന മറുപടിയിൽ അല്ല, പ്രായം ചെല്ലുന്നേൻ അവരുടെ മറുപടികൾക്ക് ഇൽമിന്റെ കനം വർദ്ധിക്കുകയാണ്. നോക്കുന്നെങ്കിൽ അത് വലിയ വഴികളിലൊന്നാണ്. ഖുർആൻ അതിന്റെ ആളായി നീ മാറുക, പഠിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, അത് ഹിഫ്ളാക്കുക, അതിന്റെ തഫ്സീർ മനസ്സിലാക്കുക. വയസ്സായാൽ ഖർഫ് ബാധിക്കാതിരിക്കാൻ ഈ രൂപത്തിൽ ബുദ്ധി അതിന് പാളിച്ച സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ പറയുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു കാക്കാൻ അത് കാരണമാകും. സലഫുകളിൽ മുൻഗാമികളിൽ ചിലർ വളരെ പ്രായം ചെന്നിട്ടും അവരുടെ കണ്ണും കാതും ഇതൊക്കെ അതുപോലെ നഷ്ടപ്പെട്ടു പോകാതെ നിലനിന്നതിനെ കുറിച്ച് ചില ആളുകൾ അവരോട് ചോദിച്ചു എന്താണിങ്ങനെ. അപ്പൊ അവർ പറഞ്ഞു, ചെറുപ്പകാലത്ത് അള്ളാഹുവിനു വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ കാതിനെ കണ്ണിനെയും കാത്തു, വയസ്സായപ്പോൾ അള്ളാഹു ഞങ്ങൾക്ക് വേണ്ടി അത് കാത്തു. ചെറിയ പ്രായത്തിൽ റബ്ബിനു വേണ്ടി ഞങ്ങൾ ഇതൊക്കെ സൂക്ഷിച്ചിരുന്നു, പ്രായമേറിയപ്പോൾ അള്ളാഹു ഞങ്ങൾക്കത് സൂക്ഷിച്ചു തന്നു, അതിനെ കാത്തു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയിൽ അത് വന്നിട്ടുണ്ട്. اللهم متعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا وجعله الوارث منا. رسول الله صلى الله عليه وسلم دعاء അവിടുന്ന് മജ്ലിസ് പിരിയുമ്പോൾ ദുആ ചെയ്യാറുണ്ടായിരുന്ന ഒരു ദുആയിലെ ഭാഗമാണത്. അല്ലാത്ത സമയത്ത് ദുആ ചെയ്യാം, കുഴപ്പമില്ല. اللهم متعنا بأسماعنا وأبصارنا وقوتنا. അല്ലാഹുവേ ഞങ്ങളുടെ സമ്ഉം ബസറും ഖുവത്തും കൊണ്ട് കണ്ണും കാതും ശക്തിയും അത് നീ ഞങ്ങൾക്ക് അനുഭവിക്കാൻ ഉള്ള തൗഫീഖ് തരണമേ. മറ്റാന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ അത് അനുഭവിച്ച് ജീവിക്കുക, അതനുഭവിക്കാൻ തൗഫീഖ് ചെയ്യണമേ. മാ അഹ്യൈതന, നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന കാലത്തോളം. വജഅൽഹു, അല്ലാഹു അതിനെ നീ ആക്കി തീർക്കണമേ. അൽ വാരിസ മിന്ന, ഞങ്ങളിൽ നിന്നുള്ള വാരിസാക്കി തരണേ. വാരിസ് എന്ന് പറഞ്ഞാൽ അനന്തരാവകാശിയാക്കണേ എന്ന് പറഞ്ഞാൽ മരിക്കുവോളം റബ്ബേ അത് നിലനിർത്തി തരണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത ദുആയിൽ നമുക്ക് കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അവിടുന്ന് വഫാത്തായിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, പ്രഗത്ഭരായ പല സഹാബിമാരും എന്ന് മാത്രമല്ല ചില താബിഈകളുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതകരമായ ചില സംഭവങ്ങൾ, ഖവാരിഖുകളായ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന സംഭവങ്ങൾ, അഥവാ സാധാരണ നടക്കാത്ത അസംഭവ്യമായ ചില കാര്യങ്ങൾ, സുവൈദ് ബിനു ഗഫല, മഗ്റൂർ ബിനു സുവൈദ് തുടങ്ങിയ പേരുകളുള്ള താബിഈകളിൽ ചിലരുടെ ചരിത്രങ്ങളിൽ കാണാം. 120 വയസ്സ് വരെ ജീവിച്ചു എന്നു മാത്രമല്ല ആ വയസ്സെത്തിയിട്ട് അവരുടെ മുടി നരച്ചിട്ടില്ല, തീർന്നില്ല, റമദാനിൽ ജനങ്ങൾക്ക് ഇമാമായി നിൽക്കുകയാണ്. ഇങ്ങനെ ചില സലഫുകളുടെ ചരിത്രങ്ങൾ, സഹാബികളിൽ ചിലരുടെ ചരിത്രങ്ങൾ, അവരിൽ ചില പേരുകളാണ് ഞാൻ പറഞ്ഞത്, സുവൈദ് ബിൻ ഗഫല, മഗ്റൂർ ബിൻ സുവൈദ് തുടങ്ങിയവർ, ഇങ്ങനെ അത്ഭുതകരമായ അവരുടെ ചരിത്രം നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് സമഉം ബസറും ഖുവ്വത്തും ഒക്കെ സംരക്ഷിച്ച് നിർത്തേണ്ടവൻ. റബ്ബ് സുബ്ഹാനഹു വതആല മരിക്കുവോളം നമുക്കത് അവന്റെ മഹത്തായ ഫദ്ലിനാൽ നമ്മുടെ സമഉം ബസറും ഖുവ്വത്തും നിലനിർത്തി തരുമാറാകട്ടെ. ആമീൻ. അല്ലാഹു പറയുന്നു, വതബാറകല്ലദി ലഹു മുൽക്കു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അധികാരം ആരുടെ കയ്യിലാണോ അവന്റെ ഖൈറുകൾ, അവന്റെ നന്മകൾ അത് അതിവിശാലവും അതുപോലെ അനേകവുമായിരിക്കുന്നു. അല്ലദി ലഹു മുൽക്കു സമാവാതി വൽ അർദ്, വമാ ബൈനഹുമ, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അതിനിടയിലുള്ളതിന്റെയും മുൽക്ക് അധികാരം. സമാവും അർദും, ആകാശങ്ങളും ഭൂമിയും എന്ന് പറഞ്ഞതുപോലെ, വമാ ബൈനഹുമ അതിനിടയിലുള്ളത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ചില പണ്ഡിതന്മാർ അതിൽ നിന്ന് തെളിവ് പിടിച്ചത് കാണാം. ഭൂമി അതിവിശാലമാണ്, ആകാശങ്ങൾ അതിവിശാലമാണ്, ഇത് രണ്ടിനോട് ഒരുമിച്ച് അള്ളാഹു പറഞ്ഞതിനാൽ വമാ ബൈനഹുമ അതിനിടയിലുള്ളതും അത്രയും വിശാലമാണ് എന്നാണ്. കാരണം അതിനോട് തുലനം ചെയ്യാവുന്നതാണ് അള്ളാഹു അതിന്റെ കൂടെ കൂട്ടി പറയുക. ഭൂമി എത്ര വിശാലമാണ്, ആകാശങ്ങൾ അതിനേക്കാൾ വിശാലമാണ്. അതുപോലെ ചെറിയ ഒരു സംഗതിയല്ല എന്ത് വമാ ബൈനഹുമ എന്ന് പറയുന്നത്, മറിച്ച് അതും വളരെ വലുതാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് മനുഷ്യന് അതിന്റെ വളരെ 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 എത്രയാണ് അതിന്റെ ശതമാനം എന്നത് ആളുകൾക്ക് നിശ്ചയമില്ല. എന്നാൽ യാതൊരു സംശയവുമില്ല അത് 5% താഴെയാണ് എന്ന് അതിന്റെ ആളുകൾ തന്നെ പറയുന്നു. ഇതിന്റെയൊക്കെ പിന്നാലെ പോയിട്ടുള്ള പഠിച്ചിട്ടുള്ള ആളുകൾ തന്നെ മുകളിലുള്ള പ്രപഞ്ചത്തിന്റെ 5% പോലും നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന്. ഈ ഭൂമിയിലെ മുഴുവൻ ഇടങ്ങൾ മനുഷ്യൻ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല, സംശയമില്ലാത്ത കാര്യമാണ്. സമുദ്രം അതിന്റെ അടിത്തട്ടിൽ മനുഷ്യൻ എത്തിച്ചേർന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു ഉപകരണം പോലും അങ്ങോട്ടേക്ക് അയക്കാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള കടലുകൾ ഭൂമിയിലുണ്ട്, സമുദ്രങ്ങൾ, മഹാസമുദ്രങ്ങൾ, ഒരു ഉപകരണം പോലും അങ്ങോട്ട് എത്തിക്കാൻ സാധിച്ചിട്ടില്ല. അത്രയും വിശാലമാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ചിട്ടുള്ള ഈ പ്രപഞ്ചം. വഇന്ദഹു ഇൽമുസ് സാഅ, അള്ളാഹുവിന്റെ പക്കലാണ് ഇൽമുസ് സാഅത്തുള്ളത്, അന്ത്യദിനത്തെ കുറിച്ചുള്ള അറിവ്. ഇൽമുസ് സാഅത്തു ഇൻദഹു എന്ന് പറയുന്നതും വഇന്ദഹു ഇൽമുസ് സാഅ എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ഇൽമുസ് സാഅത്തു ഇൻദഹു, ഇൻദഹു എന്നത് അവസാനം പറയുക. പരലോകത്തെ അന്ത്യദിനത്തെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന്റെ പക്കലാണ് എന്ന് പറയലും, വഇന്ദഹു ഇൽമുസ് സാഅ അവന്റെ വക്കലാണ് അന്ത്യദിനത്തെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? ഇതാദ്യം പറഞ്ഞാൽ അവിടെ ഹസറിന്റെ അർത്ഥം കിട്ടും, അഥവാ അവന്റെ വക്കൽ മാത്രമാണ് അന്ത്യദിനത്തെ കുറിച്ചുള്ള അറിവ് എന്ന് കിട്ടും. ഇയാഖൻ അബ്ദു ഇയാഖൻ സ്റ്റൈൻ പോലെ സാധാരണ ശൈലിയിൽ എന്താണ് പറയുക, അറബിയിലെ പൊതു ശൈലിയിൽ അബ്ദു ഇയാഖ് നസ്തൈനു ഇയാഖ്. പക്ഷെ ആദ്യം പറഞ്ഞതുകൊണ്ടാണ് അവിടെ ഹസറിന്റെ അർത്ഥം ലഭിച്ചത്. ഹസർ എന്നാൽ മാത്രം എന്നർത്ഥം. അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് ഇയാഖൻ അബ്ദു ഇയാഖൻ സ്റ്റൈനിന്റെ അർത്ഥം. നോക്കൂ, അള്ളാഹുവിന്റെ പക്കൽ മാത്രമാണ് അന്ത്യദിനത്തെ കുറിച്ചുള്ള അറിവ്. വഇലൈഹി തുർജഊൻ, അവനിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്, അവനിലേക്ക് മാത്രം. റബ്ബ് സുബ്ഹാനഹു വതആലയുടെ വിജ്ഞാനങ്ങളിൽ ചിലത് അള്ളാഹു സൃഷ്ടികളിൽ ഒരാൾക്കും അറിയിച്ചു കൊടുക്കാത്ത വിജ്ഞാനമാണ്. അവന്റെ വിജ്ഞാനങ്ങളിൽ ചിലത് അവൻ ഒരാൾക്കും, ഒരു സൃഷ്ടിക്കും, ഒരു മലക്കിനോ ഒരു റസൂലിനോ അറിയിച്ചു കൊടുക്കാത്ത വിജ്ഞാനങ്ങളാണ്. അതിലൊന്നാണ് ഇൽമുസ് സാഅ, അന്ത്യദിനത്തെ കുറിച്ചുള്ള അറിവ്. അതുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി സലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്ന് അഖ്ബിർനി അനി സാഅ, അന്ത്യദിനം എപ്പോഴാണ് എന്നെനിക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു? ഹദീസ് ജിബ്രീലിൽ നിങ്ങൾ പഠിച്ചതാണ്, ഹദീസ് ജിബ്രീലിൽ നമുക്ക് കാണാം, മൽ മസ്ഊലു അൻഹാ ബിഅലമ മിനസ് സാഇൽ, അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടാൽ ചോദിച്ചാളേക്കാൾ അറിവുള്ളയാളല്ല. ആരാ ചോദിച്ചത്? ഏറ്റവും ശ്രേഷ്ഠനായ മലക്കാണ്. മറുപടി പറയുന്ന ആരാണ്? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അവർക്ക് രണ്ടുപേർക്കും അറിയില്ലെങ്കിൽ ഒരു പടപ്പിനും അറിയില്ല എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ മറുപടി നോക്കൂ നിങ്ങൾ. ചോദിക്കപ്പെട്ട ആൾക്കറിയില്ല, ചോദിച്ച ആൾക്കും അറിയില്ല, ചോദിച്ച ആൾക്കറിയാത്തതുപോലെ ചോദിക്കപ്പെട്ട ആൾക്കും അറിയില്ല. ഖിയാമത്ത് നാൾ വരെ ഈ ചോദ്യം ആര് ചോദിച്ചാലും ആരോട് ചോദിച്ചാലും രണ്ടു കൂട്ടർക്ക് അറിയുണ്ടാവില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചില ആളുകൾ പറയുന്നത് കളവാണ്, ചില പറയുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1500 പരം, അതിൽ കൂടുതൽ വർഷങ്ങൾ ഖബറിൽ കിടക്കുകയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറഞ്ഞുണ്ടാക്കിയ കളവാണിത്. പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തിയത് കാണാം, പണ്ട് കാലത്ത് പറഞ്ഞിരുന്നത് 500 ഞാൻ കിടക്കൂല എന്നായിരുന്നു. 500 കഴിഞ്ഞപ്പോൾ ഹദീസ് നേരെ മാറ്റി 1000 എന്നാക്കി. ഇപ്പൊ കാണാം 1500, ഇനി 1500 കഴിഞ്ഞാൽ അപ്പുറത്തേക്കാക്കും. അപ്പൊ നോക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക അത് തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബിയോട് പലരും വന്നത് ചോദിച്ചിട്ടുണ്ട്, എപ്പോഴാണ് ഖിയാമത്ത് നാൾ? കേട്ടിട്ടില്ല? ഒരു അറബി, ഗ്രാമീണരായ അറബി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നത് ചോദിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, വമാ അദത്ത ലിദാലിക്, അള്ളാഹുവിന്റെ റസൂൽ മറ്റേ സാ എപ്പോഴാണ് ഖിയാമത്ത് നാൾ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വമാ അദത്ത ലിദാലിക്, നീ അതിനുവേണ്ടി എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു ഹുബ്ബ് അല്ലാഹി വ റസൂലഹ്, അല്ലാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫഇന്നക മഅമൻ അഹബബ്ത്, നീ ആരാണ് സ്നേഹിച്ചത് അവരുടെ കൂടെ. അപ്പൊ നോക്കൂ, അതാണ് ഒരു മനുഷ്യൻ ചിന്തിക്കേണ്ടത്, എന്താണ് അതിനുവേണ്ടി ഒരുക്കി വെച്ചത് എന്നത്. അല്ലാതെ അത് എപ്പോഴാണ് എന്നതല്ല, അത് അടുത്താണ്, അത് അടുത്താണ്, അടുത്താണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തിരിക്കുന്നു. വഹും ഫി ഗഫ്ലത്തിൻ മുഅരിദൂൻ, എന്നാൽ അവരവരുടെ അശ്രദ്ധയിൽ തിരിഞ്ഞു കളയുകയാണ്, അശ്രദ്ധയിൽ ഇങ്ങനെ അവഗണിച്ച് ജീവിക്കുകയാണ് അവർ. ഇഖ്തറബത്തി സാഅ വൻശഖൽ ഖമർ, അന്ത്യസമയം അടുത്തു, ചന്ദ്രൻ പിളർന്നു. സൂറത്തു ഖമറിൽ ഒന്നാമത്തെ ആയത്താണ്. അപ്പൊ അതടുത്താണ്, വരുന്നു എന്ന് ഉറപ്പുള്ളതൊക്കെ അടുത്താണ്. അതുകൊണ്ട് അതിനുവേണ്ടി എന്താണ് ഞാൻ നിങ്ങൾ ഒരുക്കി വെച്ചത്, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നോക്കൂ അല്ലാഹു പറയുന്നത്, ولا يملك الذين يدعون من دونه الشفاعة إلا من شهد بالحق وهم يعلمون. ولا يملك ഉടമ പെടുത്തുകയില്ല, ഒരാളുടെയും ഉടമസ്ഥതയിലില്ല. الذين يدعون من دونه, الذين يدعون അവർ വിളിച്ചു തേടുന്നവർ, അവരുടെ ഉടമസ്ഥതയിലില്ല. من دونه അല്ലാഹുവിനെ പുറമെ അവർ വിളിച്ചു തേടുന്നവരുടെ ഉടമസ്ഥതയിലില്ല, അവർ ഉടമപ്പെടുത്തുകയില്ല, അവരുടെ കയ്യിൽ വരികയില്ല. എന്തു വരികയില്ല? ശഫാഅ, ശഫാഅത്ത്, ശുപാർശ. ഇല്ലാ മൻ ഷഹീദ ബിൽ ഹഖ്, സത്യം സാക്ഷ്യപ്പെടുത്തിയവർ അല്ലാതെ. വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് സത്യം സാക്ഷ്യപ്പെടുത്തിയവർ ഒഴികെ. വലാ യംലിക്, വലാ യംലിക്കു ലദീന യദഊന മിൻ ദൂനി ശഫാഅ, അല്ലാഹുവിനെ പുറമെ അവർ വിളിച്ചു തേടുന്നവർക്ക് ശഫാഅത്ത് അവരുടെ ഉടമസ്ഥതയിലില്ല, ശുപാർശ അവരുടെ കയ്യിലില്ല. അഥവാ അള്ളാഹുവിനെ പുറമെ അവർ വിളിച്ചു തേടുന്ന ഇലാഹുകൾ അവർക്ക് വേണ്ടി അള്ളാഹുവിങ്കിൽ ശുപാർശ ചെയ്യുമെന്നാണ് അവരുടെ വാദം. എന്നാൽ അങ്ങനെ ശുപാർശ ചെയ്യുകയില്ല. ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ, സത്യത്തിന് അതറിഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിച്ചവരൊഴികെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യം വഹിച്ചവർ, അവർക്ക് അള്ളാഹു ശഫാഅത്ത് ചെയ്യാൻ, ശുപാർശ പറയാൻ അനുമതി നൽകും. നബിമാർ ശുപാർശ പറയും, മലായികത്ത് ശുപാർശ പറയും, മുഅ്മിനുകൾ പരസ്പരം ശുപാർശ പറയും. പക്ഷേ ശുപാർശ പറയുന്നവർക്ക് യോഗ്യതയുണ്ട് എന്നതുപോലെ നിശ്ചിത യോഗ്യതയുള്ളവരെ പറയൂ. അതിൽ പ്രധാനപ്പെട്ടതാണ് ഷഹാദത്തുൽ ഹഖ്, സത്യം സാക്ഷ്യപ്പെടുത്തുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യം അംഗീകരിച്ച മുവഹ്ഹിദുകൾ, തൗഹീദിന്റെ ആളുകൾ മാത്രമേ ശുപാർശ പറയുകയുള്ളൂ. അതുപോലെ ശുപാർശ ആർക്കാണ് പ്രയോജനപ്പെടുക? ഖുർആൻ അല്ലാഹു പറഞ്ഞതാണ്, വലാ യശ്ഫഊന ഇല്ലാ ലിമനിർതദ, മലക്കുകൾ ശുപാർശ ചെയ്യുകയില്ല, ഇല്ലാ ലിമനിർതദ, അല്ലാഹു തൃപ്തിപ്പെട്ടവർക്ക് വേണ്ടിയല്ലാതെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, എന്റെ ഷഫാഅത്ത് നാളെ പരലോകത്ത് ഉപകാരപ്പെടുക ആർക്കാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി, ഒരു കലർപ്പുമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയം കൊണ്ട് പറഞ്ഞവർക്ക്, തൗഹീദിന്റെ ആളുകൾക്കാണ് ശുപാർശ പ്രയോജനപ്പെടുക. മുവഹ്ഹിദുകളായ ആളുകളാണ് ശുപാർശ ചെയ്യുന്നതും, മനസ്സിലായി? അതല്ലാത്ത ആളുകൾക്ക് ശുപാർശ ലഭിക്കുകയില്ല, ശുപാർശ ലഭിക്കുകയില്ല. മുശ്രിക്കുകൾ പറയുന്ന ശുപാർശ അല്ല പരലോകത്തെ ശുപാർശ, മറിച്ച് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലാണ്. മുശ്രിക്കുകളുടെ ശുപാർശ എന്നാൽ അവരുടെ ഇലാഹുകൾ അവരുടെ കാര്യം അള്ളാഹുവിനോട് പറയും എന്ന രൂപത്തിലുള്ള ശുപാർശ. അതുകൊണ്ടാണ് ദുനിയാവിന്റെ പല ഉദാഹരണങ്ങളും അവരതിന് പറയാറുള്ളത്. നമ്മൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് നേരിട്ട് ചെല്ലോ ഇല്ല, ആദ്യം പാർട്ടി നേതാവിനെ കാണും, MLA കാണും, എന്നിട്ട് അങ്ങനെ പോകുള്ളൂ. ഈ ഉദാഹരണം സുബ്ഹാനല്ലാഹ്, ആകാശഭൂമികളുടെ റബ്ബായ അള്ളാഹുവിനെ കുറിച്ച് പറയുക എത്ര വലിയ തെറ്റാണ്. കാരണം റബ്ബിന് ആരെയാണ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്? ആരെയാണ് റബ്ബിന് ആരാണ് പരിചയപ്പെടുത്തി കൊടുക്കേണ്ടത്? റബ്ബിന് ആരെയാണ് അറിയാത്തത്? ഏതൊരുവന്റെ അമലാണ് അള്ളാഹുവിന് അറിയാത്തത്? അള്ളാഹുവിങ്കിൽ ഈ രൂപത്തിൽ ഒരാളെയും അവന്റെ സൃഷ്ടികൾക്കും അവനുമിടയിൽ ശുപാർശക്കാരായി അവർ പറയുന്ന രൂപത്തിൽ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. മറിച്ച് പരലോകത്തെ ശുപാർശ എന്നാൽ അത് യഥാർത്ഥത്തിൽ ശുപാർശയുടെ ഉടമസ്ഥൻ റബ്ബാണ്. അതാണ് അള്ളാഹു പറഞ്ഞത്, ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, സൂറത്തു സുമറിൽ നമുക്ക് കാണാം. പറയുക, ശുപാർശ മുഴുവൻ അള്ളാഹുവിന്റെതാണ്, മുഴുവൻ അള്ളാഹുവിന്റെതാണ്. എന്നിട്ട് അവൻ നബിമാർക്ക്, മലക്കുകൾക്ക്, മുഅ്മിനുകൾക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അള്ളാഹു അനുവാദം നൽകും. ആർക്ക് വേണ്ടി? മുവഹ്ഹിദുകൾക്ക്, അള്ളാഹുവിനെ മാത്രം വിളിച്ചു തേടിയവർക്ക്. അതല്ലാതെ ശഫാഅത്ത് ഹബ് ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വ അഹ്ലനാ ഇൻ ദാഅ യാ സയ്യിദി ഖൈറുന്നബി എന്ന് നബിയോട് ശുപാർശ തേടുന്ന മൗലിദ് പോലുള്ള ചൊല്ലിയവന് നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ലഭിക്കുകയില്ല, ശുപാർശ ലഭിക്കുകയില്ല, യാതൊരു സംശയവുമില്ലാതെ. മറിച്ച് ശുപാർശ അത് ലഭിക്കുക, മുഅ്മിനുകളിലെ പാപികളായ ആളുകൾക്ക് ശുപാർശ ലഭിക്കും. സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ ദറജകൾ ഉയരാൻ ശുപാർശ പ്രയോജനപ്പെടും. പക്ഷെ അതെല്ലാം മുവാഹിദുകൾക്ക് മാത്രമുള്ള, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തവർക്കുള്ളതാണ്. അള്ളാഹു പറയുന്നു, വല ഇൻ സഅൽതഹും, ഒനബിയെ താങ്കൾ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖഹും, ആരാണ് അവരെ സൃഷ്ടിച്ചതെന്ന്, ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അള്ളാഹുവാണ് എന്ന്, നിശ്ചയമായും അവർ പറയും. ഫഅന്നാ യുഫകൂൻ, പിന്നെ എന്താണ് അവർ, എന്തുകൊണ്ടാണ് അവർ തെറ്റിപ്പോകുന്നത്, അവർ വഴിപിഴച്ചു പോകുന്നത്? അഥവാ അള്ളാഹുവാണ് റബ്ബ്, അവനാണ് സൃഷ്ടിച്ചത്, മഴ പെയ്യിക്കുന്നത്, ജീവിപ്പിക്കുന്നത്, ഭരിപ്പിക്കുന്നത് എന്ന് മുശ്രിക്കൾ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഇബാദത്തിന്റെ ആരാധനയുടെ കാര്യം വരുമ്പോൾ അവർ അള്ളാഹു അല്ലാത്തവരോട് തേടും. അള്ളാഹു ശുപാർശ, അള്ളാഹുവിങ്കിൽ ശുപാർശ പറയാൻ, അതുപോലെ അള്ളാഹുവിനെ കടുപ്പിക്കാൻ എന്നതൊക്കെയാണ് അവരുടെ ന്യായം. ഇതാണ് എല്ലാ കാലത്തെയും ശിർക്കിന്റെ ആളുകളുടെ ന്യായം. എന്നാൽ അള്ളാഹു ചോദിക്കുന്നു, അള്ളാഹുവാണ് റബ്ബ് എന്ന്, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇബാദത്തും അവന് മാത്രമാകട്ടെ. നിങ്ങളുടെ തേട്ടവും നിങ്ങളുടെ ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അള്ളാഹുവിന് മാത്രമാകട്ടെ. ഫഅന്നാ യുഫകൂൻ, ഇത് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് അവർ തെറ്റിപ്പോകുന്നത്? വഖീലിഹി യാ റബ്ബി ഇന്ന ഹാഉലാഇ ഖൗമുല്ല യുഅ്മിനൂൻ. വഖീലിഹി, അദ്ദേഹത്തിന്റെ വാക്കും, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ് ഉദ്ദേശിച്ചത്. ആ വാക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം പല മുഫസ്സിറുകളും വിശദീകരിച്ചത്. 85-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞല്ലോ, വഇന്ദഹു ഇൽമു സാഅ, അള്ളാഹുവിന്റെ പക്കലാണ് പരലോകത്തെക്കുറിച്ചുള്ള വിജ്ഞാനം, അതിനെക്കുറിച്ചുള്ള അറിവ്. അതുപോലെ വഖീലിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ നബിയുടെ വാക്കിനെ കുറിച്ചുള്ള അറിവും. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? യാ റബ്ബി, ഓ എന്റെ റബ്ബെ, ഇന്നഹാ ഉലൈ, ഇതാ ഇവർ, ഇവരെങ്ങനെയുള്ളവരാണ്, ഖൗമുൻ, ഇവരൊരു കൂട്ടരാണ്, ലാ യുഅ്മിനൂൻ, വിശ്വസിക്കാത്തൊരു കൂട്ടരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് ഈ ആവലാതി പറയുമെന്നാണ്. അതുപോലുള്ള ആവലാതിയാണ് ഖുറാനിൽ മറ്റൊരു ആയത്തിൽ വന്നിട്ടുള്ളത്. യാ റബ്ബി, വഖാല റസൂലു, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അല്ലാഹുവെ എന്റെ ഖൗം ഈ ഖുർആനിനെ ഹജർ ചെയ്ത് കളഞ്ഞു, ഈ ഖുർആനിനെ അവർ ഉപേക്ഷിച്ചു കളഞ്ഞു, അവഗണിച്ചു കളഞ്ഞു, അതുമായുള്ള ബന്ധം ഉപേക്ഷിച്ചു കളഞ്ഞു. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറയുന്ന പരാതിയാണിത്. നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് ക്ഷണിക്കാൻ നിയോഗിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖൗമിനെ കുറിച്ച് ഈ പരാതി പറഞ്ഞാൽ ആ ഖൗമിൽ അകപ്പെട്ടു പോകുന്നവർ എത്ര വലിയ മോശക്കാരാണെന്ന് ചിന്തിച്ചു നോക്കൂ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കൂട്ടരെ ചൂണ്ടിത, റബ്ബെ ഇവർ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നവരിൽ ഉൾപ്പെട്ടുപോവുക, അത് അങ്ങേറ്റത്തെ ദൌർഭാഗ്യമാണ്. അള്ളാഹു നിയോഗിച്ചയച്ച അവന്റെ റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുക എന്നതിനോളം വലിയ കുഫർ വേറൊന്നില്ല. കാരണം അഫ്ളു റസൂലിനെയാണ് അവർ നിഷേധിക്കുന്നത്. അള്ളാഹുവിന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോളം ഫതിലെത്തിയിട്ടില്ലാത്ത നബിമാരെ നിഷേധിച്ചവരെ അള്ളാഹു ശിക്ഷിച്ചത് എങ്ങനെയാണ്? ഇത്ര കടുത്ത ശിക്ഷയാണ് അവർക്ക് കൊടുത്തത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിച്ചവർക്ക് ലഭിക്കുന്നത് എന്തായിരിക്കും? ചിന്തിച്ചു നോക്കൂ. അള്ളാഹു പറയുന്നു, ഫസ്ഫഹ് അൻഹും വഖുൽ സലാം ഫസൗഫ യഅലമൂൻ. ഫസ്ഫഹ് അൻഹും, ഓ നബിയെ, അവർക്ക് വിട്ടുകൊടുത്തേക്കുക, മാപ്പ് കൊടുത്തേക്കുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടത്തേക്ക് അധികാരവും ഭരണവും ഒക്കെ ലഭിച്ചതിനു ശേഷം യുദ്ധത്തിനുള്ള കൽപ്പന വരുന്നതിന് മുമ്പ് ഉള്ള അള്ളാഹുവിന്റെ കൽപ്പന ഇതായിരുന്നു, ഫസ്ഫഹ് അനുഹും, വിട്ടുകൊടുത്തേക്ക്, മാപ്പ് നൽകിയേക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ അവസ്ഥയുള്ള ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിമീങ്ങൾക്ക് മുശ്രിക്കുകളോടുള്ള നിലപാടിതാണ്, ഫസ്ഫ അനുഹും, വിട്ടേക്കുക. വഖുൽ സലാം, നീ അവരോട് സലാം എന്ന് പറയുക. ഇത് തഹിയത്തിന്റെ, അഭിവാദ്യത്തിന്റെ സലാമല്ല, പിന്നെ എന്തിന്റെ സലാമാണ്? മുവാദഅത്തിന്റെ സലാമാണ് എന്ന് പറഞ്ഞാൽ, ജാഹിലുകൾ ജഹാലത്തിന്റെ അവരുടെ അവിവേകത്തിന്റെ വാക്കുമായി വരുമ്പോൾ അതുപോലെ പ്രതികരിക്കുകയില്ല, പിന്നെയോ സലാം, അവരുടെ അവിവേകത്തിൽ നിന്ന് ഒഴിഞ്ഞു നടക്കുന്ന വാക്കാണ് സലാം. അല്ലാഹു ഇബാദുർ റഹ്മാനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗനൻ വഇദാ ഖാതബഹുൽ ജാഹിലൂന ഖാലു സലാമ. ജാഹിലുകൾ അവരോട് സംസാരിക്കാൻ വന്നാൽ അവർ സലാമൻ അഥവാ സുരക്ഷിതമായ വാക്ക് പറയും. അവർ അവർ ജാഹിലുകളുടെ ജഹാലത്തിനോട് ജഹാലത്തുകൊണ്ട് പ്രതികരിക്കുകയില്ല, മറിച്ച് സലാം കൊണ്ടാണ് പ്രതികരിക്കുക. സുരക്ഷിതമായ വാക്ക്, തിന്മയിൽ നിന്ന് രക്ഷപ്പെടുന്ന വാക്കുകൊണ്ടാണ് അവർ പ്രതികരിക്കുക. അവരുടെ ഷറിൽ നിന്ന് മാറിപ്പോകുന്ന അതിനോട് സലാം എന്ന് പറയുന്ന വാക്കാണ് അവർ പറയുക. അതാണ് ഈ ആയത്തിലെ ഉദ്ദേശം. അതല്ലാതെ തഹിയത്തിന്റെ അഭിവാദ്യത്തിന്റെ സലാമല്ല. അഭിവാദ്യത്തിന്റെ സലാം അത് മുശ്രിക്കുകളോട് അങ്ങോട്ട് പറയുക എന്നത് പാടില്ലാത്തതാണ്. അങ്ങോട്ട് പറയുക എന്നത് പാടില്ലാത്തത്. ഇങ്ങോട്ട് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ പറഞ്ഞു അലൈക്കും എന്ന് മടക്കുക, നിങ്ങൾ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾക്ക്. ചില പണ്ഡിതന്മാർ പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലൈക്കും അസ്സലാം എന്ന് പറയാം. അതേസമയം വ്യക്തതയില്ലെങ്കിൽ അലൈക്കും എന്ന് പറയുക. ഈ രണ്ട് പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. പക്ഷെ അങ്ങോട്ട് സലാം കൊണ്ട് തുടങ്ങുക എന്നത് പാടില്ലാത്തത്. അങ്ങോട്ട് സലാം കൊണ്ട് തുടങ്ങുക പാടില്ല. വഖുൽ സലാം ഫസൗഫ യഅലമൂൻ, അവർ വഴിയെ അറിഞ്ഞുകൊള്ളും. അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലം എന്താണ് എന്നവർ അറിഞ്ഞുകൊള്ളും. ഇമാം ഇബ്നു കസീർ പറയുന്നു, നോക്കൂ, ഹാദ തഹദീദും മിൻ അല്ലാഹി തആല ലഹും, ഇത് അല്ലാഹുവിന്റെ അവരോടുള്ള താക്കീദാണ്. അള്ളാഹുവിന്റെ അവരോടുള്ള താക്കീദാണ് എന്ത്? വഴിയെ അവർ അറിഞ്ഞുകൊള്ളുമെന്ന താക്കീദ്. അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിച്ചവരാരോ അവരിൽ മുൻകഴിഞ്ഞ ആളുകൾ അറിഞ്ഞിട്ടുണ്ട് അക്കാര്യം. ഇനിയുള്ളവരും അള്ളാഹുവിനെ നിഷേധിച്ചാൽ, അവന്റെ ദീനിനെ നിഷേധിച്ചാൽ എന്താണ് അവർക്ക് കിട്ടാനുള്ളത് എന്ന് അറിഞ്ഞുകൊള്ളും. അൽഹംദുലില്ലാഹ്, ഈ സൂറത്തിന്റെ തഫ്സീർ ഇവിടെ പൂർത്തിയാകുന്നു. അടുത്ത സൂറത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്ത ആഴ്ച ആരംഭിക്കുന്നതാണ്. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا، ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا، ولا تجعل مصيبتنا في ديننا، ولا تجعل الدنيا أكبر همنا، ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة، إنك أنت الوهاب. اللهم إنا نسألك من الخير كله عاجله وآجله، ما علمنا منه وما لم نعلم، ونعوذ بك من الشر كله عاجله وآجله، ما علمنا منه وما لم نعلم. اللهم إنا نسألك من خير ما سألك عبدك ونبيك، ونعوذ بك من شر ما عاد به عبدك ونبيك. اللهم إنا نسألك الجنة وما قرب إليها من قول وعمل، ونعوذ بك من النار وما قرب إليها من قول وعمل. ونسألك أن تجعل كل قضاء قضيته لنا خيرا. صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.